ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പെൺകുട്ടികൾ കരുത്ത് തെളിയിക്കുന്ന കാലമാണിതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്ത് രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായി. കേരളത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു. ഫിഷറീസ് മേഖലയുടെ വികസനത്തിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ഐക്യരാഷ്ട്രസഭയുടെ യുവ സാമൂഹിക പ്രവർത്തകരുടെ ഉച്ചകോടിയിൽ പുരസ്കാരം നേടി ഇന്ത്യയിൽ നിന്നുള്ള ദേവ് കരൺ. വൈദഗ്ധ്യമുള്ള 30,000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എല്ലാ വർഷവും തൊഴിൽ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് റൊമാനിയ. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പെൺകുട്ടികൾ കരുത്ത് തെളിയിക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നൈനിറ്റാളിലെ കുംഭമോൺ സർവകലാശാലയുടെ 20th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി.
पदों पर उपाधि प्राप्त करने वाले सभी विद्यार्थियों को हार्दिक बधाई देती हूँ. मुझे ये देखकर प्रसन्नता हो रही है कि देश के अन्य क्षेत्रों में की तरह इस विश्वविद्यालय में भी कुल विद्यार्थियों और साथ ही पदक प्राप्त करने वाले विद्यार्थियों में बेटियों की संख्या अधिक है. बेटियाँ खुश नहीं है, इसीलिए ताली नहीं बजाते.
നൈനിറ്റോളിലെ നീം ഖരോലി ബാബയുടെ ആശ്രമമായ കൈഞ്ചി ധാമും രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സുരക്ഷാ കാരണങ്ങളാൽ ജില്ലയെ ഡ്രോൺ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 സന്ദർശനത്തിനായി രാഷ്ട്രപതി ഈ മാസം 2 ഉത്തരാഖണ്ഡിലെത്തിയത്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ശ്രീചിത്ര പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മെഡിക്കൽ വിപണിയിൽ ശ്രീചിത്രയിലെ നൂതന കണ്ടെത്തലുകൾക്കുള്ള സ്വീകാര്യത സ്ഥാപനത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്നു. രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
I was informed that Chitra heart valve has been implanted in nearly 2 lakh patients. How many people will believe that a government institute has done this remarkable achievement? We always believe only private people can do. Government also can do if they are properly motivated. That is what you are proving. You are a great inspiration to the entire government organization all over the country.
ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെയും മെഡിക്കൽ രംഗത്തെ ഗവേഷണ പുരോഗതികളുടെയും പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ ഇന്ന് വൈകുന്നേരം 5:30 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 കേരള സന്ദർശനത്തിനായി ഇന്നലെയാണ് ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തിയത്. രാജ്യത്ത് രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രണ്ടാംഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരളത്തിന് പുറമെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവ പുതിയ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ നേരിട്ടെത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു തുടങ്ങി. അടുത്ത മാസം 4 മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണം. December 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 January 8 മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക February 7 പ്രസിദ്ധീകരിക്കും. ഐക്യരാഷ്ട്രസഭയിൽ നടക്കുന്ന യുവ സാമൂഹിക പ്രവർത്തകരുടെ ഉച്ചകോടിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ദേവ് കരൺ ഇടം നേടി. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ മികവ് പുലർത്തിയ 5 യുവ പ്രതിഭകളെയാണ് യങ് ആക്ടിവിസ്റ്റ് സമ്മിറ്റിൽ ആദരിക്കുന്നത്. ജലസംരക്ഷണവും സാമൂഹിക ഇടപെടലും എന്ന വിഷയത്തിലാണ് ദേവ് കരൺ പുരസ്കാരം നേടിയത്. ഈ മാസം 20 നടക്കുന്ന ഉച്ചകോടിയിൽ പുരസ്കാരം സമ്മാനിക്കും. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. സംസ്ഥാനത്തെ 121 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് ഒന്നാംഘട്ട വോട്ടെടുപ്പ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-നും വോട്ടെണ്ണൽ 14-നും നടക്കും. മേരാ ബൂത്ത് സബ്സേ മസ്ബൂത്ത് പരിപാടിയുടെ ഭാഗമായി ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ സ്ത്രീകളുമായി സംവദിക്കും. ബിജെപി NDA സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ സ്ത്രീ വോട്ടർമാർ വലിയ സംഭാവന നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദോഹയിൽ ഇന്ന് ആരംഭിക്കുന്ന രണ്ടാമത് ലോക സാമൂഹിക വികസന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ സാമൂഹിക നീതിക്കായുള്ള ആഗോള സഖ്യത്തെക്കുറിച്ചുള്ള മന്ത്രിതല സംഭാഷണത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയുടെ സമഗ്രവും തുല്യവുമായ വളർച്ച എന്ന കാഴ്ചപ്പാട് ശ്രീ മാണ്ഡവ്യ അവതരിപ്പിക്കും. വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും മുതിർന്ന UN ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നും നാളെയും അവസരം ലഭിക്കും. കഴിഞ്ഞ മാസം 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരമുള്ളത്. ഫിഷറീസ് മേഖല വികസനത്തിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്രസഹമന്ത്രി കോഴിക്കോട് കോർപ്പറേഷൻ ന്യൂ സെൻട്രൽ മാർക്കറ്റിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും മാർക്കറ്റുകളുടെയും വികസനത്തിൽ കേരളം മുന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. വൈദഗ്ധ്യമുള്ള 30,000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എല്ലാ വർഷവും തൊഴിൽ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് റൊമാനിയ. കേന്ദ്രസഹമന്ത്രി ജിതിൻ പ്രസാദയും റൊമാനിയൻ മന്ത്രി പെട്രെ ഫ്ലോറൻ മനോളും തമ്മിൽ ബ്യൂക്കറസ്റ്റിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യൻ പ്രൊഫഷണലുകളെ നിയമിക്കാൻ റൊമാനിയ താൽപര്യം പ്രകടിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, സാംസ്കാരിക വിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ മെച്ചപ്പെട്ട സഹകരണത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടക്കും. ഇന്ത്യയും ഇസ്രായേലും തന്ത്രപരമായ പങ്കാളിത്തം പങ്കിടുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി രാഷ്ട്രീയ ബന്ധം ഊഷ്മളമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2025 ഖാരിഫ് സീസണിൽ രാജ്യത്തുടനീളം യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കിയതായി രാസവള വകുപ്പ്. സമയബന്ധിതമായ ആസൂത്രണത്തിലൂടെയും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും കർഷകർക്ക് ആവശ്യമായ അളവിൽ വളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതായും വകുപ്പ് അറിയിച്ചു. ഇന്ത്യൻ ഹോക്കിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഈ മാസം 7-ന് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. സായിയുമായി സഹകരിച്ചാണ് പരിപാടി. ഒളിമ്പ്യന്മാരായ സഫർ ഇക്ബാൽ, ജഗ്ബീർ സിംഗ്, ദിലീപ് ടിർക്കി, ലോകകപ്പ് ജേതാവ് അശോക് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 1925 നവംബർ 7-ന് ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥം കൂടിയാണ് ഈ ചടങ്ങ്. രാജ്യവ്യാപകമായി 500 ജില്ലകളിൽ 1,000-ലധികം ഹോക്കി മത്സരങ്ങൾ ഒരേ സമയം നടത്തും. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ 2 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. ആദ്യഘട്ടം ഈ വർഷം December 20 മുതൽ അടുത്ത വർഷം January 6 വരെയും രണ്ടാം ഘട്ടം അടുത്ത വർഷം April 20 ആരംഭിച്ച് May 10 അവസാനിക്കുന്ന തരത്തിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനും സപ്പോർട്ട് സ്റ്റാഫിനും സെലക്ഷൻ കമ്മിറ്റിക്കും 51 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. രാജ്യത്തുടനീളമുള്ള 10,00,000 ആരാധകരുടെ അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ത്യൻ ടീം അസാധാരണമായ പ്രകടനം കാഴ്ചവച്ചതായി BCCI പ്രസ്താവനയിൽ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പെൺകുട്ടികൾ കരുത്ത് തെളിയിക്കുന്ന കാലമാണിതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രധാന പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്ത് രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായി. കേരളത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു. ഫിഷറീസ് മേഖലയുടെ വികസനത്തിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ഐക്യരാഷ്ട്രസഭയുടെ യുവ സാമൂഹിക പ്രവർത്തകരുടെ ഉച്ചകോടിയിൽ പുരസ്കാരം നേടി ഇന്ത്യയിൽ നിന്നുള്ള ദേവ് കരൺ. വൈദഗ്ധ്യമുള്ള 30,000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എല്ലാ വർഷവും തൊഴിൽ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് റൊമാനിയ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.